ക്രൈസ്ത ലോർഡ്, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ദൈവമേ, അനവധി പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും 2020 നവംബർ മാസവും ദൈവവചനം പഠിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും അവസരവും അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വീണ്ടെടുത്ത അവിടുത്തെ സ്നേഹത്തിനായി, കരുണയ്ക്കായി സ്തോത്രം. ക്രിസ്തുവിനെ അറിയാനുള്ള ആഗ്രഹം അടിയങ്ങൾക്ക് തരേണമേ. വചനത്തിന്റെ ആഴത്തിലേക്ക് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ എത്തിക്കുന്നതിനും വചനം ഗ്രഹിക്കുവാനുള്ള കൃപ തരുന്നതിനുമായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ, ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. സെയിന്റ് ജോൺ chapter 3 verse 1 and 2. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ആർക്കും ചെയ്യുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ദൈവം കൂടില്ലെങ്കിൽ ആർക്കും ഈ അടയാളങ്ങളെ ചെയ്യുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നൈറ്റ് ഓഫ് ക്യൂരിയോസിറ്റി, ആകാംക്ഷയുടെ രാത്രി. ആകാംക്ഷ എന്ന് ആകാംക്ഷ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, അറിയുവാനുള്ള ആകാംക്ഷ. ഇത് നമ്മുടെ ഉയർച്ചയ്ക്ക് ആവശ്യമാണ്. ആൻഡ് മൈക്ക് ഡവലിന്റെ അഭിപ്രായത്തിൽ, ഐ ലവ് ലേണിംഗ് ആൻഡ് ഐ തിങ്ക് ദാറ്റ് ക്യൂരിയോസിറ്റി ഈസ് എ വണ്ടർഫുൾ ഗിഫ്റ്റ്. അറിയുവാനുള്ള ആകാംക്ഷ ഇല്ലാത്ത വ്യക്തി ഉറങ്ങിക്കിടക്കുന്നവനെ പോലെയാണ്. രണ്ടാമതായി, ചെയ്ത പ്രവൃത്തിയുടെ ഫലം അറിയുവാനുള്ള ആകാംക്ഷ അധിക പങ്കാളുകളും ഭൗതിക ഉയർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ അറിയുവാനാണ് ആഗ്രഹിക്കുന്നത്. തുടർന്ന് അതിന്റെ ഫലം അറിയുവാനും അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അധിക പങ്കാളുകളും ഭൗതിക അറിവ് ആർജിക്കുവാൻ ആകാംക്ഷയുള്ളവരാകുമ്പോൾ പുതിയ തന്ത്രങ്ങളും വഴികളുമായി സാത്താൻ പ്രത്യക്ഷപ്പെടും. എന്നാൽ ആത്മീയ ജ്ഞാനത്തോടെയുള്ള അറിവ് ആഗ്രഹിക്കുന്നവന് സത്യത്തിന്റെ വഴി ദൈവം തുറന്നു നൽകുന്നു. നടക്കാൻ രാവിലെ ഇറങ്ങിയ ഒരു വ്യക്തി ബിജെറ്റി ഹാളിന്റെ മുമ്പിൽ കൂടി പോയപ്പോൾ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. അവിടെ വെച്ചിരുന്ന ഒരു ബോർഡിൽ നവസാക്ഷരതാ പദ്ധതിയിലെ വിജയികൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടു. ഇതുമായി തനിക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത മട്ടിൽ അദ്ദേഹം നടന്ന് അടുത്തുള്ള ഒരു പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുവാൻ സമയം ചെലവഴിച്ചു. എന്നാൽ ആൾക്കൂട്ടം കണ്ട് ബിജെറ്റി ഹാളിലേക്ക് പോകുവാനുണ്ടായ ഉൾപ്രേരണയാൽ അവിടെ എത്തിയ അദ്ദേഹം കണ്ടത് 4-ാം ക്ലാസ് ജയിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണമായിരുന്നു. പള്ളിയിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ച അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സല്ലായിരുന്നു. തിരികെ ആൾക്കൂട്ടം കണ്ട സ്ഥലത്തേക്ക് പോകാൻ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു പ്രേരണയുണ്ടായത്. അതനുസരിച്ച് മടങ്ങിച്ചെന്ന അദ്ദേഹമാണ് കണ്ടത് 4-ാം ക്ലാസ് ജയിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുവാൻ 11 വയസ്സിനും 78 വയസ്സിനും ഇടയിലുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് 78 വയസ്സുകാരനെ പത്രക്കാരെല്ലാം കൂടെ വളഞ്ഞു. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് ഈ വയസ്സുകാലത്ത് അക്ഷരവിദ്യ പഠിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ദൈവവചന സത്യം ഗ്രഹിക്കുവാനുള്ള അടങ്ങാത്ത ആകാംക്ഷയാണ് ഈ പഠനത്തിന് എന്നെ പ്രേരിപ്പിച്ചതെന്നായിരുന്നു ആ പിതാവിന്റെ മറുപടി. വയോധികന്റെ ഈ വാക്കുകൾ കേട്ട കേൾവിക്കാരായ പലരിലും കുറ്റബോധമുണ്ടായി. പലർക്കും ഡിഗ്രി ഒത്തിരി ഉള്ളവരാണ്, പക്ഷെ ഒരിക്കൽ പോലും അവർക്ക് ആർക്കും ഈ ആഗ്രഹം ഉണ്ടായിട്ടില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ കുറ്റബോധമുണ്ടോ? എങ്കിൽ പലവിധത്തിലുള്ള അറിവ് ലഭിച്ചിട്ട് സത്യം അറിയുവാനുള്ള, വചനം അറിയുവാനുള്ള ആകാംക്ഷ ഇല്ലാതായ തെറ്റ് ഇപ്പോൾ തന്നെ തിരുത്തുവാൻ തയ്യാറാകുക. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, എന്റെ കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ തന്നെ ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് ഞാൻ ഇറങ്ങി വചനം പഠിക്കുമെന്നൊരു തീരുമാനം എടുക്കുക. ലോകം നമ്മെ അന്ധകാരത്തിലാക്കും, മതവും തത്വജ്ഞാനങ്ങളും കൂരിരുട്ടിലാക്കും. എന്നാൽ യേശുവിനെ അറിയുവാനുള്ള ആകാംക്ഷ വർദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വെളിച്ചത്തിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. പുറംകണ്ണു തുറന്നിരുന്ന ഭൂരിപക്ഷം ആളുകളും യേശുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയപ്പോൾ അവർക്ക് പുറംകണ്ണ് കാണാം, അകംകണ്ണ് തുറന്നിട്ടില്ല. എന്നാൽ അകക്കണ്ണ് തുറന്ന ബർത്തിമായി എന്ന കുരുടന്റെ ഹൃദയദൃഷ്ടി ദൈവം പ്രകാശിപ്പിച്ചതിനാൽ യേശു ആരെന്നവൻ അറിഞ്ഞു. ദാവീദ് പുത്രനെ അറിയുവാനുള്ള ആകാംക്ഷയാണ് അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശമുള്ളതാക്കിയതും. കരുണയ്ക്കായി തടസ്സങ്ങളെ സൃഷ്ടിച്ചവരെ അവഗണിച്ച് അവൻ യേശുവിനോട് നിലവിളിച്ചതും അതവന്റെ വിശ്വാസത്തിന്റെ നിലവിളിയായിരുന്നു. വിശ്വാസത്തിന്റെ നിലവിളി ആയിരുന്നതിനാൽ അത് മനസ്സിലാക്കി യേശു അവന് കാഴ്ച നൽകുകയും ചെയ്തു. ഇതാണ് അറിയുവാൻ ആഗ്രഹിക്കുകയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചെയ്തവന്റെ ആത്മസന്തോഷം. യഥാർത്ഥ അറിവിനായുള്ള വാഞ്ച ഉന്നത സ്ഥാനീയർക്ക് നഷ്ടമായ ഒരു കാര്യമാണ്. ഇന്ന് പല ഉന്നത പൊസിഷനും വഹിക്കുന്ന ആളുകൾ, അതായത് രാഷ്ട്രീയ നേതൃത്വത്തിലെ ഉന്നത സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ആളുകള്, പലരും വിദ്യാഭ്യാസം കുറവുള്ളവരാണ്. ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിക്കാൻ കഴിവില്ലാത്തവരുമാണ്. ദൈവവചനത്തിൽ ഇതിന് വിപരീതമായി, അതായത് തന്റെ പദവിയോ സ്ഥാനമാനമോ ഒന്നും വെച്ചോണ്ടല്ല, അറിയാനുള്ള ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് വായന ഭാഗത്ത് കണ്ടത്. യോഹന്നാൻ 3:2 കണ്ടത് നിക്കോദിമോസ് എന്ന ഒരു പരീശ പ്രമാണിയാണ്. നിക്കോദിമോസ് എന്ന ഗ്രീക്ക് നാമത്തിന്റെ അർത്ഥം ജനത്തിന്മേൽ വിജയം വരിച്ചവൻ എന്നാണ്. സമ്പന്നനും പിടിപാടുള്ളവനുമായ ഭരണാധികാരിയായിട്ടും യേശുവിനെ കുറിച്ച് അറിയുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പരീശന്മാരുടെ ചിന്താഗതികൾ തെറ്റാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. യേശു കാനാവിലെ കല്യാണ വീട്ടിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തിയതും യെരുശലേമിൽ ദേവാലയ ശുദ്ധീകരണം നടത്തിയതും നിക്കോദിമോസ് കേട്ടിരുന്നു. ജനങ്ങളുടെ വാക്കുകളും പരീശന്മാരുടെ വാക്കുകളും ശ്രദ്ധിച്ച അദ്ദേഹം അതിലെ വൈരുദ്ധ്യങ്ങളുടെ സത്യാവസ്ഥ കണ്ടെത്തുവാനുള്ള ആകാംക്ഷയോടെയാണ് യേശുവിന്റെ അടുക്കൽ എത്തിയത്. യോഹന്നാൻ 3:2 രാത്രിയിൽ ഗുരുവിനെ തേടിയെത്തിയ നിക്കോദിമോസിനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇതിനെപ്പറ്റി പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞേക്കാം, എന്നാൽ നാം അതൊന്നും കാര്യമാക്കേണ്ടതില്ല. സത്യം കണ്ടെത്തുവാനുള്ള നിക്കോദിമോസിന്റെ ആകാംക്ഷയാണ് ആ രാത്രിയിൽ അവനെ യെരുശലേമിൽ എത്തിച്ചത്. തന്റെ അടുക്കൽ വന്നത് പരീശനെന്നറിഞ്ഞിട്ടും സന്തോഷത്തോടെ സ്വീകരിച്ച് സംസാരിച്ച കർത്താവിനെ നമുക്ക് അവിടെ കാണാം. നിക്കോദിമോസിന്റെ അജ്ഞത കണ്ടെത്തിയ യേശു റബി എന്ന സംബോധനയോടെ തന്റെ അടുക്കലേക്ക് എത്തിയവന്റെ കുറവ് ചൂണ്ടിക്കാണിക്കുകയും ആ കുറവ് പുതുജനനത്താലേ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നും അവന് മനസ്സിലാക്കി കൊടുക്കുന്നു. യോഹന്നാൻ 3:3-10 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതനുസരിക്കാത്തവർക്ക് ദൈവരാജ്യം നഷ്ടമാകുന്നു എന്ന് യേശു ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പുതുജനനം പ്രാപിക്കാത്തവരായിട്ടുണ്ടെങ്കിലോ, അത് നഷ്ടപ്പെടുത്തിയവരായിട്ടുണ്ടെങ്കിലോ, ഇന്ന് ദയവായി യേശുവിന്റെ സാന്നിധ്യത്തിലെത്തി പാപക്ഷമയ്ക്കായി യാചിക്കുക. സത്യം ഗ്രഹിച്ച നിക്കോദിമോസിന് യേശുവിനെതിരായി സംസാരിച്ച പരീശന്മാരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാനുള്ള ധൈര്യം ലഭിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:46-51 ഭാഗം. ഒരേറ്റുപറച്ചിലൂടെ നിക്കോദിമോസ് ക്രിസ്തുവിന് വേണ്ടി സംസാരിച്ചു. ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന ചേവകരുടെ വാക്ക് പരീശൻ പ്രമാണികളെ ചോടിപ്പിച്ചു. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ന്യായപ്രമാണം അറിയാത്തവൻ ശപിക്കപ്പെട്ടവർ എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചത്. എന്നാൽ നിക്കോദിമോസ് ഈ വാക്കിനെ ഖണ്ഡിച്ചു. ഒരുവന്റെ വാമൊഴി കേട്ടിട്ട് മാത്രമേ കുറ്റം വിധിക്കുവാൻ അല്ലെങ്കിൽ കുറ്റം പറയുവാൻ കഴിയൂ എന്ന് പറയുവാനുള്ള ധൈര്യം നിക്കോദിമോസിന് ലഭിച്ചത് യേശുവിന്റെ സാമീപ്യം കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ യോഹന്നാൻ 7:51 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രയെന്ന് യോഹന്നാൻ 3:17 പറയും. അതിനാൽ പിതാവ് തന്റെ മകനെ ക്രൂശിലേൽപ്പിച്ചപ്പോൾ എല്ലാവരും കൈവിട്ടു. ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴികെ ആരെയും കണ്ടില്ല. യേശുവിന്റെ ശരീരം ക്രൂശിൽ നിന്നെടുത്ത് ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ വെച്ചത് രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്യക്കാരൻ ജോസഫ് ആയിരുന്നു. എങ്കിൽ യേശുവിനെ കുറിച്ച് അറിവാനുള്ള ആകാംക്ഷയോടെ രാത്രിയിൽ അവന്റെ അടുക്കലെത്തിയ അവനെ സ്നേഹിച്ച നിക്കോദിമോസാണ് യഹൂദ മര്യാദ പ്രകാരം സുഗന്ധവർഗത്തോടു കൂടെ ശീലയിൽ പൊതിഞ്ഞു കെട്ടുവാൻ സഹായിച്ചത്. യോഹന്നാൻ 19:39 കാണാം. ക്രിസ്തുവിനെ ബഹുമാനിച്ച നിക്കോദിമോസിന്റെ ഈ പ്രവൃത്തിയാൽ അവൻ ക്രിസ്തുവിനെ ആദരിക്കുകയും ചെയ്തു. നിക്കോദിമോസിനെ പോലെ യഹൂദ പ്രമാണിയൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനും വിദ്യാസമ്പന്നനുമായിരുന്നിട്ടും യേശു പേർ ചൊല്ലി വിളിച്ചപ്പോൾ തന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചവനാണ് ശൗൽ. ഫിലിപ്പിയർ 3:5-7 വരെയുള്ള വാക്യത്തിൽ കാണാം. തന്നെ വിളിച്ച യേശുവിനു വേണ്ടി ലാഭമായതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്നിടുകയും ക്രിസ്തുവിന്റെ പരമവിളിയുടെ ലാഖിലേക്ക് അദ്ദേഹം ഓടുകയും ചെയ്തു. ഓട്ടം തികച്ചു എന്ന് പറയുവാനുള്ള കൃപ ശൗലായ പൗലൂസിന് ലഭിച്ചു. വേഗം രക്ഷകന്റെ അടുക്കലെത്തുക. എല്ലാ പ്രശ്നങ്ങളെ അതിജീവിപ്പാൻ ദൈവം സഹായിക്കും. ആകാംക്ഷയോടെ വചനം പഠിപ്പാനും ദൈവകൃപയിൽ നിൽക്കുവാനും തെറ്റിനെ തെറ്റാണെന്ന് പറയുവാനും ശരി ചെയ്യുവാനും സത്യം കണ്ടെത്തുവാനും നിക്കോദിമോസിനെ പോലെ പൂർണമായി ക്രിസ്തുവിന് വിധേയപ്പെടുക. പൗലോസിനെ പോലെ നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. പ്രിയരെ, ഈ പുതിയ മാസം ഒരു തീരുമാനമെടുക്കുക. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല. എന്നാൽ വചനം പഠിക്കുവാൻ, ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, പഠിച്ച വചനം ധൈര്യത്തോടെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ, അനീതിയെ സപ്പോർട്ട് ചെയ്യുന്നവരായി തീരാതെ, അനീതി കണ്ടാൽ നീതി ഏതെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള വിവേകം നമുക്ക് ലഭിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള ധൈര്യം നിക്കോദിമോസിനെ പോലെ നിങ്ങൾക്ക് ലഭിക്കട്ടെ. യേശുവിന്റെ അടുക്കലേക്ക് പോകുവാൻ ആകാംക്ഷയോടെ വചനം പഠിക്കുവാനുള്ള ആ കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.